2025 ഒക്ടോബർ 26 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഇന്ദ്രധനുസ്. നിത്യസുരഭില ഗാനങ്ങളുടെ കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മ വിടവാങ്ങിയിട്ട് നാളെ അരനൂറ്റാണ്ട്. ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കവിയുടെ തൂലിക ക്രാന്ത ദർശിത്വത്തോടെയുള്ള ഈ വരികൾ ചുരത്തിയത് 1972 കവിയുടെ നൊമ്പരപ്പെടുത്തുന്ന വിയോഗത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിലുള്ള പങ്കുവെക്കലുകളുടെ വിവാദ പെരുക്കത്തിൽ ആശങ്കപ്പെടുകയാണ് സമൂഹം. മനസ്സും മണ്ണും മാത്രമല്ല പൊന്നും പങ്കുവയ്ക്കുന്ന കെട്ടകാലം. അയത്നലളിതമായി ചിന്തോദ്ദീപകമായ ഈ വരികൾ അന്ന് ആസ്വാദക മനസ്സുകളിലെ തിരശീലയിൽ കോറിയിട്ട വയലാർ അല്ലാതെ മറ്റാരും. മഹാകാവ്യം എഴുതാതെ മഹാകവിപ്പട്ടം ചൂടാതെ പാട്ടെഴുത്തിന്റെ മാന്ത്രിക വലയത്തിൽ മലയാളത്തെ ആവാഹിച്ചു നിർത്തിയ വയലാർ രാമവർമ്മ. അദ്ദേഹം എഴുതിയ ഓരോ പാട്ടും ഒന്നാന്തരം കവിതകളുമായിരുന്നു. യഥാർത്ഥത്തിൽ കവിതയെയും ഗാനശാഖയെയും വേർതിരിച്ചു നിർത്തി നിരൂപക ബുദ്ധികൾ തീർത്ത ചുവരുകൾ അർത്ഥശൂന്യം എന്ന് അടിവരയിടുകയായിരുന്നു വയലാർ. ആയിഷ, എനിക്ക് മരണമില്ല, മുളങ്കാട് തുടങ്ങിയ കാവ്യസമാഹാരങ്ങൾ ആസ്വാദകർ നെഞ്ചിലേറ്റിയതും മറന്നുകൂടാം. അദ്ദേഹം തുറന്നുവെച്ച മായാജാല വാതിലിലൂടെ കാവ്യദേവത പാട്ടായും കവിതയായും കയറിയിറങ്ങി വിഹരിച്ചു. പക്ഷേ എന്തു ചെയ്യാം, ആർത്തലത്തിൽ നിന്ന് രചനാ വൈഭവത്തിന്റെ പച്ചോലത്തണുപ്പിന് കീഴെ സ്വച്ഛമായി ഉറങ്ങാനും ഉണരാനും മലയാള മനസ്സിനെ കാലം അധികകാലം അനുവദിച്ചില്ല. എങ്കിലും പ്രണയത്തിലും വിരഹത്തിലും വേദനയിലും വേർപാടിലും ആമോദത്തിലും ആധ്യാത്മികതയിലും ഇപ്പോഴും ഒപ്പമുണ്ട് നമ്മുടെ വയലാർ. ശാസ്ത്രത്തെയും യുക്തിചിന്തകളെയും ഇരുവശത്തും നിർത്തി സമൂഹവുമായി സംവദിക്കാൻ അദ്ദേഹത്തിനായി. വയലാർ എഴുതിയത് ഏടുകളല്ല, മാനവ ഹൃദയങ്ങളിലായിരുന്നു. വിപ്ലവത്തിന്റെ സ്വപ്നസഞ്ചാരം. മലയാളികൾക്ക് ആരായിരുന്നു വയലാർ? കവിയുമല്ല, പാട്ടെഴുത്തുകാരനുമല്ല, മനസ്സിലേക്ക് ആവേശവും കുളിരും കോരിയിടുന്ന പറഞ്ഞറിയിക്കാനാകാത്ത വികാരം. സ്നേഹിക്കില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരികളിലുണ്ട് അദ്ദേഹത്തിന്റെ മാനവിക ദർശനം. വിപ്ലവത്തിന്റെ നാടായ വയലാറിൽ ജനിച്ച രാമവർമ്മ കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഓരം ചേർന്നായിരുന്നു എപ്പോഴും നടപ്പ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശതവാർഷികത്തോടനുബന്ധിച്ച് 1957 കേരളത്തിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശിപായി ലഹളയിലെ രക്തസാക്ഷി സ്മരിച്ചുകൊണ്ട് വയലാർ എഴുതി ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയ ബലികുടീരങ്ങൾ എന്ന ഗാനം കോരിത്തരിപ്പോടെയാണ് സദസ് കേട്ടത്. കഥാവശേഷരായ KS ജോർജും CO ആന്റണിയും KPC സുലോചനയും മറ്റ് നിരവധി ഗായകരും ചേർന്ന് ആലപിച്ച ആ ഗാനം ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പൊതുപരിപാടികളിലെ ആമുഖ ഗാനമാണ്. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന ദാർശനിക പൊരുളുള്ള ഗാനം ചമച്ച വയലാറിന്റെ രചനാമൂശിയിൽ തന്നെ ആണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, ചെത്തിമന്ദാരം, തുളസി തുടങ്ങിയ ഭക്തി തുളുമ്പുന്ന ഗാനങ്ങളും വാർത്തെടുത്തത് എന്നത് വൈരുദ്ധ്യത്തിലെ സൗന്ദര്യം. തങ്കത്താഴിക കുടമല്ല, താരപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവിതകളിൽ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല എന്ന വരികളിൽ അദ്ദേഹത്തിന്റെ ശാസ്ത്രബോധമാണ് നിഴലിക്കുന്നത്. മനുഷ്യർക്കിടയിൽ മാത്രമല്ല ദൈവങ്ങൾക്കിടയിൽ പോലും പാവങ്ങളും ജന്മികളും ഉണ്ടെന്ന് ഭംഗ്യന്തരേണ രേഖപ്പെടുത്തുന്ന വയലാർ ജീർണിച്ച വ്യവസ്ഥിതിക്കെതിരെ അസ്ത്രം തുടക്കുകയായിരുന്നു. ദൈവികത്വത്തിൽ ചാരിച്ച അസമത്വത്തിനെതിരെ ഇത്ര സമർത്ഥമായി വരച്ചു കാട്ടാൻ വയലാറിന്റെ കവിതയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. അച്ഛന്റെ കാവ്യനിധി. കൗമാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൈവിട്ടുപോയ സ്നേഹത്തിന്റെ മയിൽപേലി തുണ്ടാണ് വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്ക് അച്ഛൻ വയലാർ. നന്നായി എന്നു വിടർത്തി വർണ്ണ വൈവിധ്യത്തിന്റെ ചമത്കാരം ഭംഗിക്കൊണ്ട് കൊതിതീരം മുമ്പേ കൈവിട്ടുപോയ നീതി. പാട്ടു തിരക്കിന്റെയും ചങ്ങാതിക്കൂട്ടത്തിന്റെയും നടുവിലായിരുന്ന അച്ഛനും വിദ്യാർത്ഥിയായിരുന്ന മകനും തമ്മിൽ വീട്ടിലെ കൂടിക്കാഴ്ചകൾ അപൂർവമായിരുന്നു. എങ്കിലും വീട്ടിലുള്ള പല സമയത്തും അച്ഛന്റെ സ്നേഹവായ്പ് അറിയാനായിട്ടുണ്ട് കൊച്ചി ശരത്തിന്. ചില സമയങ്ങളിൽ മകനെ വിളിച്ചിരുത്തി പാട്ട് പാടിക്കും. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന പാട്ടാണ് അധികവും പാടിച്ചിരുന്നത്. മനസ്സിരുത്തിയാണ് അദ്ദേഹം അത് കേട്ടിരുന്നതെന്ന് പിന്നീട് തനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ശരത്തിന്റെ സാക്ഷ്യം. എന്നാൽ മകനെ പാട്ടെഴുത്തുകാരനാക്കാനും പാട്ടുകാരനാക്കാനും അദ്ദേഹം തീരെ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ശരത്ചന്ദ്രവർമ്മയെ ഡോക്ടറാക്കി കാണാനായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അകാലത്തിൽ പൊളിഞ്ഞുപോയ അച്ഛനോടൊപ്പം ആ മോഹവും യാത്രയായി. എന്നിട്ടും താൻ പാട്ടിന്റെ വഴിയിലെത്തിയ നിയോഗമെന്ന് ശരത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്തൊക്കെയോ മിച്ചം വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. അവസാന കാലത്ത് അച്ഛൻ എഴുതിയ ഒരു കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛനു പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ, മുറിഞ്ഞ ഗാനം മുഴുവിക്കുക നീ, മുഴുമിക്കുമെൻ മൗനം. സിനിമയെ തേടി താൻ പോയില്ലെങ്കിലും സിനിമയുടെ ഗാനശാഖയിലേക്ക് താൻ ക്ഷണിക്കപ്പെട്ടത് അച്ഛന്റെ മേൽവിലാസ ബലത്തിലാണെന്നും ശരത് ഓർക്കുന്നു. പാദസരമിട്ട ആലുവാപ്പുഴ. 1300+ ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുള്ള വയലാറിന്റെ പാട്ടെഴുത്തിന് നേർസാക്ഷ്യം വഹിക്കാൻ ശരത്തിന് ഒരിക്കലേ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ആലുവ ഗസ്റ്റ് ഹൗസിലിരുന്ന് 1000 പാദസരങ്ങൾ കിരിങ്ങി എന്ന വരികൾ ആ തൂലികയിൽ നിന്ന് ഉതിർന്നു വരുമ്പോൾ കൊച്ചി ശരത്തിന് അറിയില്ലായിരുന്നു കാലത്തെ പിന്നിലാക്കി മുന്നേറുന്ന ഒരു പാട്ടിൻ്റെ പിറവിയാണ് അതെന്ന്. അന്ന് കളമശ്ശേരി രാജഗിരി സ്കൂളിൽ പഠിക്കുകയാണ് ശരത്ത്. അവിടെ നിന്ന് വിളിപ്പിക്കുകയായിരുന്നു. സ്കൂളിൽ നിന്നെത്തുമ്പോൾ അച്ഛൻ എഴുതുകയാണ് ആലുവാപ്പുഴയുടെ നിർത്താതെയുള്ള ഒഴുക്കിനെപ്പറ്റി. എല്ലാം പറയുമ്പോഴും അച്ഛനെ അറിഞ്ഞ് തീർക്കാനായില്ലെന്ന സങ്കടം ശരത് ചന്ദ്രവർമ്മയുടെ മനസ്സിലെ കനലാണ്. മക്കൾക്ക് വേണ്ടി ആ അച്ഛൻ കരുതി വെച്ച സമ്പാദ്യമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ചൊരിയുന്ന കളങ്കമില്ലാത്ത സ്നേഹം. ജീവിച്ചിരുന്നപ്പോൾ അറിയില്ലായിരുന്നു ആ മഹാമേരുവിൻ്റെ വലിപ്പം എന്നതാണ് ഇപ്പോൾ മകൻ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം. ശരത്തിന് 2 വയസ്സുള്ളപ്പോൾ മുതൽ അച്ഛൻ എഴുത്തിൻ്റെ തിരക്കലായി മദ്രാസിലായിരുന്നു. വൈകാതെ മകൻ ബോർഡിങ്ങിലേക്കും മാറി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അച്ഛനുമായി ഇടപഴകാൻ ഭാഗ്യം കിട്ടിയത് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം. എപ്പോഴും ശരത്ത് പ്രകടിപ്പിക്കാറുണ്ട് മനസ്സിലെ ഈ വിങ്ങൽ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടിയ തല്ലിനെക്കുറിച്ചും അദ്ദേഹം പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട്. കള്ളം പറഞ്ഞതിനായിരുന്നു ആ ചുട്ടയടി. അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. തിരികെ വീട്ടിൽ വന്നപ്പോൾ കഴിച്ചില്ലെന്നും കള്ളം പറഞ്ഞു. തൻ്റെ വയറ് കണ്ടപ്പോൾ തന്നെ അച്ഛനെ പിടികിട്ടി. കഴിച്ചില്ലെന്ന കാര്യം ആ കള്ളം പറച്ചിലിനായിരുന്നു ആദ്യത്തെ അടി അവസാനത്തെയും. വയലാറിൻ്റെ ഗാന രചനയെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. പ്രചാരത്തിൽ ഫോണിലൂടെ പാട്ടിൻ്റെ വരികൾ പറഞ്ഞു കൊടുത്തതും സിഗരറ്റ് പാക്കറ്റിൽ നിമിഷങ്ങൾ കൊണ്ട് പാട്ടെഴുതി ഏൽപ്പിച്ചതുമൊക്കെ ഈ കഥകളിൽ ചിലത് മാത്രം. പാട്ടെഴുത്ത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു, ചിലപ്പോൾ വിഷമകരവും. ലഹരിയുടെ അകമ്പടിയിലാകും ആ സർഗസൃഷ്ടിയുടെ എഴുന്നള്ളിപ്പ് എന്ന ധാരണയും വല്ലാതെ പരന്നിരുന്നു. പക്ഷേ അതിൽ വാസ്തവം കുറവെന്നാണ് വയലാറിൻ്റെ പത്നി ഭാരതി തമ്പുരാട്ടി ഒരിക്കൽ പറഞ്ഞത്. വയലാറിനൊപ്പം പലപ്പോഴും ലഹരിയുടെ ഒത്തു സഞ്ചാരമുണ്ടായിരുന്നു എന്നത് സത്യം. പക്ഷേ ലഹരിയിൽ മുഴുകി അദ്ദേഹം ഒരിക്കലും എഴുതുന്നത് ഭാരതി തമ്പുരാട്ടി കണ്ടിട്ടില്ല. രാത്രിയിൽ നന്നായി ഉറങ്ങും. ഏറെ വെളുപ്പിന് എഴുന്നേറ്റ് വെറ്റില മുറുക്കി അല്പനേരത്തെ ഉലാത്തലിന് ശേഷമാകും പലപ്പോഴും എഴുത്ത്. രാഘവ പറമ്പ് വീട് ഇതിന് എത്രയോ തവണ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ദേവരാജനും യേശുദാസും. ഉദയ സ്റ്റുഡിയോയിൽ ഉറ്റ ചങ്ങാതിയായ സംഗീത സംവിധായകൻ ജി ദേവരാജനൊപ്പം പാട്ട് ചിട്ടപ്പെടുത്താനിരിക്കും. ഒരു മുറിയിൽ വയലാർ, മറ്റൊന്നിൽ ദേവരാജൻ. കടലും കടലാടിയും പോലെ വൈരുദ്ധ്യമുള്ളതാണ് രണ്ടുപേരുടെയും പ്രകൃതം. ആദ്യത്തെ പാട്ടുകളെല്ലാം എഴുതുന്ന മുറയ്ക്ക് വയലാർ തന്നെയാകും ദേവരാജൻ്റെ കയ്യിലെത്തിക്കുക. സഹായ വശം പാട്ട് എത്തിയാൽ അപ്പോൾ ദേവരാജന് അറിയാം. കട്ടൻ ലഹരി വഴിയിലേക്ക് പ്രവേശിച്ചെന്നും ഇനി എഴുത്ത് വരില്ലെന്നും. പ്രിയ ഗായകൻ യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാതിരുന്നതിൽ ഏറെ ഖിന്നനായിരുന്നു വയലാർ. 1975 KPSCയുടെ രജത ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വിപ്ലവ ചിന്തയിലേക്ക് ഈ വിഷയം കടന്നു വന്നു. മലയാളത്തിൻ്റെ ഗാനഗന്ധർവനായ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം അദ്ദേഹം ശക്തമായി തൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചു. അല്ലാത്ത പക്ഷം യേശുദാസിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കും വരെ താൻ ഗുരുവായൂർ നടയിൽ ഉപവസിക്കുമെന്ന വെല്ലുവിളിയും മുഴക്കി. പക്ഷേ ആ സമരവീര്യം പ്രകടിപ്പിക്കാൻ അവസരമെത്തും മുമ്പേ അദ്ദേഹം യാത്രയായി. എങ്കിലും അതിനും 5 വർഷം മുമ്പേ യേശുദാസിനെ കൊണ്ട് താൻ മനസ്സിലിരുപ്പ് വയലാർ പാടിച്ചിരുന്നു. ഗുരുവായൂരമ്പലനറയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും.